ഫാദർ മാത്യു ഇല്ലത്തുപറമ്പിൽ എഴുതിയ ലേഖനം. വിഗ്രഹങ്ങൾക്കിടയിൽ ക്രിസ്തു സാക്ഷിയാകുന്നതെങ്ങനെ? പൗലോസ് ആദൻസിൽ താമസിക്കവേ നഗരം മുഴുവൻ വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കണ്ട് അവൻ്റെ മനസ്സ് ക്ഷോഭതാപങ്ങൾ കൊണ്ട് നിറഞ്ഞു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 17:16. ആദൻസ് എന്ന അന്നത്തെ വിജാതീയ ഗ്രീക്ക് പട്ടണത്തിന് തുല്യമാണ് ഇന്നത്തെ ലോകം. പണക്കൊഴുപ്പിൻ്റെയും അധികാരത്തിൻ്റെയും വെട്ടിപ്പിടിക്കലിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും താൻ പ്രമാണിത്വത്തിൻ്റെയും വ്യക്തിഗത വാദത്തിൻ്റെയും വിവിധയിനം വിഗ്രഹങ്ങൾ നിറഞ്ഞതാണ് നാടും നാട്ടിൻപുറവും. അവിടെ വിശുദ്ധ പൗലോസിനെ പോലെ ക്രിസ്തുവിൻ്റെ പ്രേക്ഷിതനാണ് ഓരോ ക്രിസ്ത്യാനിയും. വിഗ്രഹങ്ങൾക്കിടയിൽ ചരിക്കുന്ന പ്രേക്ഷിതർ എന്തു ചെയ്യാൻ പോകുന്നു എന്നത് അതിപ്രധാനമാണ്. തൊഴിൽ മേഖലകൾ, രാഷ്ട്രീയം, കല, സാഹിത്യം, കൃഷി, വിദ്യാഭ്യാസം, കച്ചവടം തുടങ്ങിയ വ്യവഹാരമണ്ഡലങ്ങളിൽ വിശ്വാസി എങ്ങനെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കണം എന്നതാണ് ചോദ്യം. ഭാഗ്യമുള്ള ജനതയാവുക. വിഗ്രഹലോകത്തിൽ ക്രിസ്തുവിൻ്റെ സാക്ഷിയാകാൻ വിശ്വാസിക്ക് അനേകം വഴികളുണ്ട്. അവയിൽ 3 മാത്രം സൂചിപ്പിക്കാം. 1. കർത്താവ് ദൈവമായി ഉള്ളവനായി ജീവിക്കുക എന്നത് തന്നെ. സങ്കീർത്തനങ്ങൾ 33:12 പറയുന്നു, കർത്താവ് ദൈവമായുള്ള ജനത ഭാഗ്യമുള്ളത്. പലരും പലതിനെയും ഭാഗ്യദൈവങ്ങളായി കൊണ്ടു നടക്കുന്ന ലോകത്തിൽ കർത്താവ് ദൈവമായി ഉള്ളവനായിരിക്കുക എന്നത് അപാരമായ സാക്ഷ്യമാണ്. നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവും ജെറമിയ 30:22 എന്ന അനുഭവവും ബോധ്യവും കൊടുത്താണ് ദൈവം ഇസ്രായേലിനെ വളർത്തിയെടുത്തത്. അവർ മൂലം പലപ്പോഴും വിജാതീയർ ഇസ്രായേലിൻ്റെ ദൈവത്തെ അറിഞ്ഞു. പ്രായോഗിക നിരീശ്വരവാദം വിശ്വാസികളുടെ ഇടയിൽ ശക്തമാകുന്ന കാലമാണിത്. ദൈവവിശ്വാസം ഏറ്റുപറയുകയും എന്നാൽ ദൈവമില്ലാത്തവനെ പോലെ ജീവിക്കുകയും ചെയ്യുന്നതാണ് അതിൻ്റെ രീതി. എന്നാൽ ക്രിസ്തുവിനെ ദൈവവും രക്ഷകനുമായി സ്വീകരിച്ച് ജീവിക്കുന്നവരെ ദൈവം തൻ്റെ ശക്തരായ സാക്ഷികളാക്കി മാറ്റും. ഈശോയിൽ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നയാൾ തൻ്റെ ദേശത്ത് ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമായി മാറും. അയാൾ അവിടെ ദൈവാനുഗ്രഹത്തിൻ്റെ കാരണമാകും. പൂർവപിതാവായ അബ്രാഹത്തെ പോലെ അയാൾ ആ പ്രദേശത്തിൻ്റെ സംരക്ഷണത്തിന് കാരണമാകും. 18. അയാൾ ദൈവത്തിൻ്റെ വീരപ്രവൃത്തികൾ വെളിപ്പെടാൻ ഇടയാക്കും. 16:17-18. അയാളുടെ ജീവിതം സുവിശേഷമായി രൂപാന്തരപ്പെടും. ഇതിനുവേണ്ടി കർത്താവിൽ യഥാർത്ഥത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ കൃപ നമ്മിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുകയും ചെയ്താൽ മതി. ബാക്കി കാര്യങ്ങൾ ദൈവം ചെയ്തുകൊള്ളും. അപ്പോൾ നമ്മുടെ സാന്നിധ്യം പൊതുസമൂഹത്തിൽ ദൈവാഭിമുഖ്യത്തിൻ്റെ യുക്തിയായി മാറും. നമ്മുടെ ആചാരങ്ങൾ നാട്ടുകാരുടെ മുന്നിൽ ദൈവികമായ സൂചനകളായി മാറും. നമ്മുടെ പ്രതീകങ്ങൾ ശക്തമായ പ്രേരണകളായി മാറും. ഒരു ഉദാഹരണം പറയാം. ഒരു ഇടവക സമൂഹം വഴിയോരത്ത് ഒരു കുരിശ് സ്ഥാപിച്ചിട്ടുണ്ടെന്ന് കരുതുക. ഈശോയുടെ ക്ഷമയുടെയും സഹനത്തിൻ്റെയും കരുണയുടെയും അടയാളമായി ജീവിക്കുന്ന മനുഷ്യർ ആ നാട്ടിലുണ്ടെങ്കിൽ കുരിശെന്ന ആ പ്രതീകത്തിന് ജീവൻ കിട്ടുകയും അതൊരു പ്രസംഗമായി മാറുകയും ചെയ്യും. എന്നാൽ അത്തരമൊരു സമൂഹം അവിടെ ഇല്ലെങ്കിൽ ആ കുരിശ് ക്രിസ്ത്യാനികളുടെ മതചിഹ്നം മാത്രമായി മാറും. വിശ്വാസികളുടെ എതിർസാക്ഷ്യം കൊണ്ട് വിഗ്രഹങ്ങൾക്കിടയിൽ മറ്റൊന്നായി ക്രിസ്തുവിൻ്റെ കുരിശ് തരംതാഴ്ത്തപ്പെടുന്ന ദുര്യോഗവും ചിലപ്പോൾ ഉണ്ടാകും. വിശുദ്ധ പൗലോസ് പറഞ്ഞു, നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം വിജാതീയരുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. 2:24. ഭയപ്പാടോടെ വേണം വിശ്വാസികൾ ഓരോരുത്തരും ക്രിസ്തീയ കുടുംബങ്ങളും ഇടവകകളും സന്യാസ സമൂഹങ്ങളും സഭാകൂട്ടായ്മകളും ഈ വചനം വായിക്കാൻ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ കാണുന്ന വിശ്വാസികൾക്കെതിരെയുള്ള ദൈവത്തിൻ്റെ കുറ്റപ്പെടുത്തലാണിത്. ദൈവത്തിൻ്റെ കുറ്റപ്പെടുത്തൽ എന്നാൽ ദൈവത്തിൻ്റെ വിധി എന്നാണർത്ഥം. 1 സാക്ഷികൾ. 2, പരസ്നേഹത്തിൻ്റെ സാക്ഷ്യപത്രങ്ങൾ. ആദിമ ക്രൈസ്തവരെ നോക്കി വിജാതീയരായ റോമാക്കാർ പറഞ്ഞത്രേ, കണ്ടോ അവർ എത്രമാത്രം സ്നേഹിക്കുന്നു. 2 ക്രൈസ്തവ ചിന്തയുടെ മുഖ്യ ശബ്ദമായിരുന്ന തെർത്തുല്യനാണ് ഇത് സാക്ഷ്യപ്പെടുത്തുന്നത്. സ്നേഹിക്കുന്നവൻ ക്രിസ്തുവിന് സാക്ഷിയാണ്. തൻ്റെ പുതിയ പ്രമാണമായി ഈശോ സ്നേഹനിയമത്തെ അവതരിപ്പിച്ചു. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. യോഹന്നാൻ 13:35. ദൈവത്തെ മറന്ന് മനുഷ്യനെ സ്നേഹിക്കുന്നതോ മനുഷ്യരെ അവഗണിച്ച് ദൈവത്തെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നതോ സാക്ഷ്യത്തിൻ്റെ വഴികളല്ല. സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുന്നവർ ക്രിസ്തുവിൻ്റെ ഒന്നാം നിര സാക്ഷികളാണ്. അപ്പോൾ സ്നേഹശൂന്യരുടെ കാര്യമോ? അവർ ലോകത്തിൽ ക്രിസ്തുവിന് എതിർസാക്ഷികളാണ്. സ്നേഹപ്രമാണം ഒന്നേയുള്ളൂ, പക്ഷേ സ്നേഹത്തിൻ്റെ കടമകൾ പല മനുഷ്യർ പലതരത്തിലാണ് ജീവിച്ചു പൂർത്തിയാക്കുന്നത്. ചില ജീവിതങ്ങളിൽ സാഹസികമോ രക്തം പൊടിയുന്നതോ ആയ സ്നേഹപ്രകടനങ്ങൾക്ക് ഇടം ഉണ്ടാകണമെന്നില്ല. സ്നേഹിച്ച് വിശുദ്ധനാകാൻ മാക്സിമിലിയൻ കോൾബെയെപ്പോലെ ജീവത്യാഗം ചെയ്തിരിക്കണം എന്ന് നിർബന്ധമില്ല. ക്രിസ്തീയ പാരമ്പര്യത്തിൽ എക്കാലത്തെയും മികച്ച വേദപാരംഗതരിലൊരാളാണ് മിസ്റ്റർ തോമസ് അക്വിനാസ്. 49 വർഷം മാത്രം നീണ്ട ജീവിതത്തിൻ്റെ സിംഹഭാഗവും അദ്ദേഹം ദൈവശാസ്ത്രം പഠിച്ചും പഠിപ്പിച്ചും കഴിഞ്ഞുകൂടി. ചില മഹാവിശുദ്ധരുടെ കാര്യത്തിൽ എന്നതുപോലെ അദ്ദേഹത്തിൻ്റെ സ്നേഹഭാവം വീരോചിതമായ സാധുജന സേവനമായി പുറത്തുവന്നില്ല. പക്ഷേ പുസ്തകപ്പുരയിലെ ചുരുണ്ടുണങ്ങിയ ഒരു തുകൽ ചുരുളായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ജീവിതം. മരണസമയത്ത് ബൈബിളിലെ സ്നേഹകാവ്യമായ ഉത്തമഗീതം വായിച്ചു കേൾക്കാൻ അദ്ദേഹം താൽപ്പര്യപ്പെട്ടു. പിന്നെ കണ്ണുകളടച്ച് അദ്ദേഹം നിശബ്ദനായി. ശുദ്ധസ്നേഹമായ ദൈവത്തെ ശ്രവിച്ചുകൊണ്ട് അദ്ദേഹം കിടന്നു. ഒരു വിശുദ്ധൻ്റെ മരണം. ചുരുക്കത്തിൽ, ദൈവത്തെയും മനുഷ്യരെയും ഗാഢമായി സ്നേഹിക്കുന്നവർ വിഗ്രഹങ്ങളുടെ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ സാക്ഷികളാണ്. കാരണം സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. 1 യോഹന്നാൻ 4:7-9. എതിർസാക്ഷിയാവണം. 3, എതിർപുണ്യത്തിൻ്റെ സാക്ഷ്യം. ഒരു തലമുറ മാനസാന്തരപ്പെടുന്നത് അതിനെ ഏറ്റവുമധികം എതിർക്കുന്ന വിശുദ്ധൻ വഴിയായിരിക്കും. ഇങ്ങനെ പറഞ്ഞത് ബ്രിട്ടീഷ് എഴുത്തുകാരനായ ജി കെ ചെസ്റ്റേർട്ടനാണ്. എന്താണിതിൻ്റെ അർത്ഥം? ധാരാളിത്തം ആഘോഷിക്കപ്പെടുന്ന കാലത്ത് ദാരിദ്ര്യം ജീവിക്കുന്ന വിശുദ്ധനാണ് ആ കാലത്തെ വെല്ലുവിളിക്കുന്നത്. ലൈംഗിക അരാജകത്വം വാഴ്ത്തപ്പെടുന്ന നാട്ടിൽ ചാരിത്ര്യം ജീവിക്കുന്നയാൾ പാപത്തിന് എതിർസാക്ഷിയാണ്. മക്കൾ പരമാവധി കുറച്ചു മതി എന്ന പൊതുബോധം നിറയുന്നിടത്ത് കൂടുതൽ മക്കളുള്ള കുടുംബം സ്വാർത്ഥതയ്ക്ക് എതിർസാക്ഷ്യമാണ്. ഏത് സത്പ്രവൃത്തിയും വാർത്തയായി മാറണം എന്ന നിർബന്ധബുദ്ധിക്കാരുടെ ഇടയിൽ മാധ്യമ പ്രശസ്തിയിൽ നിന്ന് മുഖം തിരിക്കുന്നവർ സ്വപുകഴ്ചയ്ക്ക് എതിർസാക്ഷ്യമാണ്. എതിർപുണ്യങ്ങൾ പാലിക്കുന്നവർക്ക് നല്ല കാലമല്ല. അവർ ആദ്യം എതിർക്കപ്പെടും, പിന്നെ അവരെ എഴുതിത്തള്ളാൻ നോക്കും. എങ്കിലും ദൈവം അവരെ ഉപയോഗിക്കുന്ന കാലം വരും. കമ്പോള മൂല്യങ്ങളുടെ കുത്തൊഴുക്കിൽപ്പെടാതെ സുവിശേഷ മൂല്യങ്ങളുമായി ജീവിക്കുന്നവർ ലോകത്തിൽ എതിർസാക്ഷ്യവും ക്രിസ്തുവിന് സാക്ഷികളുമായിരിക്കും.